സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
അനുഗ്രഹത്തിൻ നദിപതിയേ, ആനന്ദ കൃപാ പേരും നദിയേ, അനുദിനം നിൻ പദം ഗതിയേ, അഴിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അഴിയനു നിൻ കൃപമതിയേ. വന്ദിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം, വല്ലഭന്നി എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭന്നി എന്ന ഭയം വന്നിടുമോ.
വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിക്കുന്നു. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17-ാം അധ്യായം ആദ്യത്തെ 7 വാക്യങ്ങൾ. എന്നാൽ ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന കിഴക്കുള്ള കെരീത്തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന കിഴക്കുള്ള കെരീത്തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഈ അനുഗ്രഹീത സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നടക്കുന്ന കൺവെൻഷനുള്ള ബന്ധത്തിൽ രാവിലെയുള്ള ബൈബിൾ ക്ലാസ്സിൽ ഏലിയാവിനെ ആസ്പദമാക്കി ചില ചിന്തകൾ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ ഏലിയാവിന്റെ ജീവിതത്തിലെ വിവിധ വശങ്ങൾ പല വിധത്തിൽ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഏലിയാവിന്റെ ജീവിതത്തെ മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും മറ്റൊരു വിധത്തിലാണ്. പലപ്പോഴും ഏലിയാവിന്റെ ജീവിതത്തിലെ കെരീത്തിലെയും സനാഫത്തിലെയും അനുഭവം മനസ്സിലാക്കി ഏലിയാവിന്റെ വിശ്വാസത്തെക്കുറിച്ചും ഏലിയാവിനെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴിയെക്കുറിച്ചും നാം ചിന്തിക്കുകയും അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ വിധത്തിൽ നമ്മുടെ വിശ്വാസവും വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത് വളരെ നല്ലതാണ്, അത് ആവശ്യവുമാണ്. എങ്കിൽ തന്നെയും അതിലുപരിയായ വിധത്തിൽ ഏലിയാവിന്റെ ജീവിതത്തെ നാം കാണേണ്ടത് ആവശ്യമാണ്. അതിന്റെ കാരണം കിരീത്തിലും സരാഫത്തിലും താൻ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ കർമ്മയിൽ ഉന്നതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമായി നാം മനസ്സിലാക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഏലിയാവിന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കി പലപ്പോഴും കിരീത്തിലെയും സരാഫത്തിലെയും അനുഭവങ്ങൾ മാത്രം അതുമാത്രം നമ്മുടെയും അനുഭവമാക്കി ഏലിയാവിനെ ദൈവം കാക്കയെക്കൊണ്ട് പോഷിപ്പിച്ചതും അത്ഭുതകരമായ സലാഫത്തിൽ പരിപാലിച്ചതും ആ വിധത്തിൽ മാത്രം നാം സംതൃപ്തരായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മാതൃകയാക്കി എടുക്കുവാനുള്ള പ്രവണതയിൽ നിന്ന് ഒരു പടി കൂടെ ഉയർന്നിട്ട് കിരീത്തിനും സനാഫത്തിനും ശേഷം ഒരു കർമ്മയിലുണ്ട് എന്നുള്ള നിലയിൽ ഉന്നതമായ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമായി ഈ ആദ്യാനുഭവങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ വിധത്തിലാണ് ഏലിയാവിനെ സംബന്ധിച്ചിട്ടുള്ള ഈ പഠനം ഇന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഈ കാര്യം നാം ചിന്തിക്കുന്നത്. ഏലിയാവിന്റെ കിരീത്തിലെ അനുഭവങ്ങൾ, ഏലിയാവിന്റെ സരാഫത്തിലെ അനുഭവങ്ങൾ, മൂന്നാമതായി ഏലിയാവിന്റെ കർമ്മേലിലെ അനുഭവങ്ങൾ, അതിനുശേഷമുള്ള രണ്ട് അനുഭവങ്ങൾ ഇവിടെ ചിന്തിക്കുവാൻ സമയം കുറവാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് അത് പിന്നീടൊരു സന്ദർഭത്തിൽ ആ വിഷയം അത് വളരെ വ്യക്തമായി വീണ്ടും ചിന്തിക്കാവുന്നതാണ്. അതായത് ഏലിയാവ് ഹോരേബിൽ ഏറ്റവും ഒടുവിലായി യോർദാനക്കരെ തന്റെ ഉൽപ്രാപണ സന്ദർഭം രൂപാന്തരം പ്രാപിച്ച് അഗ്നിമയ രഥങ്ങളിൽ എടുക്കപ്പെടുന്ന യോർദാനക്കരെയുള്ള ആ അനുഭവം, ഇങ്ങനെ അഞ്ച് വിധത്തിലാണ് ഏലിയാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇതിൽ ആദ്യത്തെ രണ്ട് അനുഭവങ്ങളിൽ നാം തൃപ്തിപ്പെടാറുണ്ട്. എന്നാൽ ആ രണ്ട് അനുഭവങ്ങൾക്കുപരിയായി കർമ്മേലിലെ അനുഭവം, അതിലുപരി ഏലിയാവിന്റെ കർമ്മേലിലെ അനുഭവം നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉന്നതമായ ഒരു ക്രിസ്തീയ ശുശ്രൂഷ ഓരോരുത്തരെക്കുറിച്ചും ഓരോ വിധത്തിൽ ആഗ്രഹിക്കുന്നുവെന്നും അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കമായി ഈ ആദ്യാനുഭവങ്ങളായിരിക്കണം എന്നും ദൈവ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ആദ്യ അനുഭവങ്ങൾ, ആദ്യ പാഠങ്ങൾ ഉന്നതമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉന്നതമായ ഒരു ആത്മീയ അനുഭവത്തിനുള്ള ഒരുക്കത്തിന്റെ ഘട്ടങ്ങളായി നാം മനസ്സിലാക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പഠനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. ഏലിയാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് യാക്കോബ് നൽകുന്ന ഒരു സൂചന, യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ടാണ്. പലപ്പോഴും ആ ഭാഗവും സാധാരണ നിലയിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാറുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പലവിധമായ പരിമിതികളിലേക്ക് ഏലിയാവിന്റെ സ്വഭാവത്തെ തരം താഴ്ത്തുന്ന വിധത്തിൽ നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നതിന്റെ യഥാർത്ഥമായ ഉദ്ദേശം. ഏലിയാവിന്റെ ഉന്നതമായ ആത്മീയ അനുഭവങ്ങളിലേക്ക് ഏതൊരു പുതിയ നിയമ വിശ്വാസിയെയും കൈപിടിച്ചുയർത്തുവാൻ കഴിയും. ആ വിധത്തിലാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അതിന് ചില പ്രത്യേകമായ കാരണങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസിയും ഒരു പഴയ നിയമ വിശ്വാസിയിൽ ഏറ്റവും അധികം താദാത്മ്യം കണ്ടെത്താവുന്നത് തീർച്ചയായിട്ടും ഏലിയാവിലാണ്. നാല് പ്രധാനമായ കാരണങ്ങൾ അധികം വിശദീകരണമില്ലാതെ ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഒന്ന്, ആത്മീയ അന്ധകാരത്തിലെ ശുശ്രൂഷയാണ് ഏലിയാവ് നിവർത്തിച്ചത്. ഇസ്രായേൽ ജനം ഇത്രമാത്രം ആത്മീയമായി അധപ്പതിച്ച മറ്റൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നില്ല. ഇസ്രായേലിന്റെ ദൈവമായ ഹോവേ ഇസ്രായേലിൽ നിന്നും തള്ളിക്കളഞ്ഞ് ബാലിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ദൗത്യം സാത്താൻ ഏറ്റെടുത്ത് ആ വിധത്തിൽ ഇസബേലിനെയും ആഹാബിനെയും അവരെ ഉദ്യമിപ്പിച്ച് അത് അവരുടെ ഒരു ജീവിത ദൗത്യമായി അവരും ഏറ്റെടുത്ത് ആ വിധത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കനത്ത ആത്മീയമായ അധപ്പതനത്തിന്റെ ഘട്ടത്തിലാണ് ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ആത്മീയ അന്ധകാരത്തിലെ ശുശ്രൂഷ ഏലിയാവ് ചെയ്തു എന്ന് പറയുമ്പോൾ, ഈ കാലത്തിൽ നാം ഈ ലോകത്തിൽ പുതിയ നിയമ ശുശ്രൂഷകരായിരിക്കുമ്പോൾ, സുവിശേഷത്തിന്റെ സാക്ഷികളായിരിക്കുമ്പോൾ ലോകം ആത്മീയ അന്ധകാരത്തിലാണെന്നും ഈ ആത്മീയ അന്ധകാരത്തിൽ നിന്ന് സത്യദൈവത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം, നിത്യമായ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്നും നാം പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മീയ അന്ധകാരത്തിലെ ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ ഏലിയാവിന്റെ ശുശ്രൂഷയും പഴയ നിയമത്തിൽ ആത്മീയ അന്ധകാരത്തിലെ ശുശ്രൂഷയായിരുന്നു. രണ്ടാമതായി, പുതിയ നിയമ സ്വഭാവം പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലും ദൈവദാസന്മാരിലും ഏറ്റവുമധികം വെളിപ്പെട്ടിട്ടുള്ളത് ഏലിയാവിൽ തന്നെയാണ്. തുടർന്നുള്ള പഠനത്തിൽ അത് പല ഘട്ടങ്ങളിലായി അത് വ്യക്തമാകും എന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്, പ്രാർത്ഥനയിലെ പോരാട്ടം ഏറ്റവും ശക്തമായി കാണുന്നത് ഏലിയാവിലാണ്. ഒരു പുതിയ നിയമ വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിലെ പോരാട്ടം തന്നെയാണ്. പ്രാർത്ഥനയും പ്രാർത്ഥനയിലെ പോരാട്ടവും തമ്മിൽ അതിന്റെ വ്യത്യാസം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയിലെ പോരാട്ടവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഏലിയാവിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രാർത്ഥനയിൽ പോരാടി എന്നുള്ളത് വളരെ വ്യക്തമായി ഓരോ രംഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കേവലം അതിരം തുറന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ല, പകരം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥനയിലെ പോരാട്ടത്തിന്റെ അനുഭവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ആഴങ്ങളിൽ നിന്ന് ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയിലെ പോരാട്ടം ഓരോ പുതിയ നിയമവിശ്വാസിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നുവെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലെ പോരാട്ടം മാതൃകയാക്കി ആ വിധത്തിൽ പ്രാർത്ഥനയിൽ പോരാടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നാം പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ആവശ്യമാണ്. നാലാമതായി രൂപാന്തര പ്രത്യാശ, പുനരുദ്ധാന പ്രത്യാശ എന്ന് പറയുമ്പോൾ രൂപാന്തരത്തിന്റെ പ്രത്യാശ, ജീവനോടുള്ളവർ രൂപാന്തരപ്പെടുമെന്നുള്ള പുതിയ നിയമ പ്രത്യാശ ഏറ്റവും ശക്തമായി വെളിപ്പെട്ടിട്ടുള്ളത് പഴയ നിയമത്തിൽ ഏലിയാവിലാണ്. ഏലിയാവിനെ സംബന്ധിച്ചും ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചും ഒരുപോലെ താതാത്മ്യത്തോടെ കാണുവാൻ കഴിയുന്ന രൂപാന്തരത്തിന്റെ ഉൽപ്രാപണത്തിന്റെ പ്രത്യാശ അതൊരു പ്രധാന വിഷയമായിട്ട് തീർച്ചയായിട്ടും ഇരിക്കുന്നു. അതുകൊണ്ട് ഈ നാല് കാരണങ്ങൾ ഏലിയാവിന്റെ പുതിയ നിയമ ആ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഈ നാല് കാരണങ്ങൾ ഏതൊരു പുതിയ നിയമ വിശ്വാസിക്കും ഏലിയാവിന്റെ ജീവിതത്തിലൂടെ ഉന്നതമായ ഒരു ശുശ്രൂഷയുടെ മാതൃക സ്വീകരിച്ച് ദൈവരാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. ഇത് ആമുഖമായി മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ആത്മീക അന്ധകാരത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആത്മീക പിന്മാറ്റത്തിലാണ് പ്രവാചകൻ എഴുന്നേൽക്കുന്നത്. മോശ എഴുന്നേറ്റത് ആത്മീക അന്ധകാരത്തിലാണ്. ഇസ്രായേൽ മക്കളുടെ ആത്മീകമായ അന്ധകാരത്തിൽ മോശ എഴുന്നേറ്റു. അവരുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ് ദൈവം മോശയെ എഴുന്നേൽപ്പിച്ച് മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ നായകനാക്കിയെടുത്തത്. ശമൂവേലിന്റെ ചരിത്രം നോക്കുക. ശമൂവേലിന്റെ കാലത്ത് ഇസ്രായേൽ ആ വിധത്തിൽ തന്നെ ആത്മീകമായി അതപ്പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ശമൂവേൽ എഴുന്നേറ്റത്. നാം ഇപ്പോൾ ചിന്തിക്കുന്ന ഏലിയാവ്, അതിനുശേഷമുള്ള എലീശ, വീണ്ടും ദാനിയേൽ, ദാനിയേലിന്റെ കാലത്ത് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന ഏറ്റവും ദാരുണമായ ഒരു രംഗത്താണ് ദൈവം ദാനിയേലിനെ എഴുന്നേൽപ്പിച്ചത്. യെശയ്യാവ്, യിർമ്യാവ് തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും ആത്മീക അന്ധകാരത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചവരായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ആത്മീക അന്ധകാരത്തിൽ ദൈവം പ്രവർത്തിക്കും, ആത്മീക പിന്മാറ്റത്തിൽ പ്രവാചകൻ തീർച്ചയായിട്ടും എഴുന്നേൽക്കും. ആ കാര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ മറ്റൊരു വസ്തുത വെളിപ്പെടുന്നത്, ദൈവം തന്റെ ന്യായവിധി ഇപ്പോൾ അയക്കുവാൻ പോവുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 1 17 അധ്യായത്തിൽ കാണുന്നത് അവിടെ ഒരു ന്യായവിധിയുടെ ശബ്ദമാണ്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇസ്രായേൽ മക്കളെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ള നിലയിൽ 3.5 വർഷത്തേക്ക് ആകാശം അടച്ചു കളയുന്ന ഒരു പ്രത്യേകമായ ശിക്ഷാവിധി ദൈവം അവിടെ പ്രാവർത്തികമാക്കി. കാരണം ഇസ്രായേൽ മക്കൾക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അവർ സത്യദൈവത്തിലേക്ക് കടന്നുവരണം, സത്യദൈവത്തെ അവർ തിരിച്ചറിയണം. ബാലിനെ പുറം തള്ളി സത്യദൈവവും സത്യദൈവ ആരാധനയും ഇസ്രായേലിൽ യഥാസ്ഥാനപ്പെടേണ്ടതിന് വേണ്ടി ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വളരെ വ്യക്തമായി 3.5 വർഷം ഏലിയാവിലൂടെ ഇത് ആകാശം അടച്ചു കളയും. അതുകൊണ്ട് ആകാശം അടച്ചു കളയുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവം അനുഗ്രഹം മുടക്കിയാൽ പിന്നെ ആർക്കും അത് മടക്കി നൽകുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ മടങ്ങി വരുവാൻ ദൈവം ഇത് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ഈ ശിക്ഷാവിധിയിലൂടെ ഇസ്രായേൽ മടങ്ങി വരുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, മറന്നുകളഞ്ഞ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണെന്ന് ഇസ്രായേൽ ജനം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവജനം മറന്നുകളഞ്ഞ ദൈവം ദൈവജനത്തിന്റെ ദൈവമാണെന്ന് ദൈവജനം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആ വസ്തുത ഇവിടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മറന്നുകളഞ്ഞ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിയേണ്ടതായിട്ടിരിക്കുന്നു. 2, സീദോന്യ ദേവന്മാരെ പോലെയല്ല യഹോവ ജീവിക്കുന്ന ദൈവമാണെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 3, ദൈവം അനുഗ്രഹം, ഇവിടെ അത് മഴയാണ്. ദൈവം അനുഗ്രഹം മുടക്കിയാൽ, നന്മ മുടക്കിയാൽ മറ്റാർക്കും അത് പകരം നൽകുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇസ്രായേൽ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. 4, പ്രവാചകൻ ദൈവത്തിന്റെ പ്രതിനിധി മാത്രമാണ്. ആ വിധത്തിൽ പ്രവാചകൻ ദൈവത്തിനു വേണ്ടി മാത്രം ശുശ്രൂഷകൾ ചെയ്യുന്നുവെന്നുള്ള വിധത്തിൽ അത് കാണേണ്ടത് ആവശ്യമാണ്. 5, പ്രാർത്ഥനയുടെ ശക്തിയും വചനത്തിന്റെ സത്യവും വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഈ ശുശ്രൂഷ ഇവിടെ തന്റെ ദാസനെ കൊണ്ട് നിവർത്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ഇസ്രായേലിന്റെ മടങ്ങിവരവിൽ ഉദ്ദേശിക്കപ്പെട്ട 5 കാര്യങ്ങളാണ്. ദൈവജനത്തിന്റെ പിന്മാറ്റത്തിൽ ദൈവം ഉദ്ദേശിക്കപ്പെടുന്നതും ഇതുമായിട്ട് വളരെ താതാത്മ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ, ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ഈ 5 കാര്യങ്ങളാണ് അവരുടെ മടങ്ങിവരവിൽ പ്രധാനമായും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് 3.5 വർഷം ആകാശം അടച്ചു കളഞ്ഞതിനു ശേഷം ഇവിടെ ഏലിയാവ് കിരീത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് കിരീത്തിലേക്ക് ഏലിയാവ് യാത്ര ചെയ്യുന്നത്. ഏലിയാവ് കിരീത്തിൽ, ഏലിയാവിന്റെ കിരീത്തിലെ അനുഭവമാണ് ആദ്യമായിട്ട് ചിന്തിക്കുവാനുള്ളത്. രാജാക്കന്മാരുടെ 1 പുസ്തകം 17 അധ്യായം 1-8 വാക്യങ്ങളിൽ ഈ ആദ്യ അനുഭവമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പലവിധമായ അനുഭവങ്ങളുമായി ഇതിന് താതാത്മ്യമുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏലിയാവ് കെരീത്തിൽ, ഇവിടെ നോക്കുക, ഇവിടെ ഒളിക്കപ്പെടുകയാണ്. ആ ഒളിക്കപ്പെട്ടതിനൊരു പ്രത്യേകതയുണ്ട്. ഒളിക്കപ്പെട്ടത് ദൈവത്തിനാലാണ്. ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കെരീത്തിൽ അദ്ദേഹം ഒളിച്ചു പാർക്കുന്ന ഒരവസ്ഥയാണ്. ആഹാബിനെയും ഇസബേലിനെയും ഒരർത്ഥത്തിൽ അവർ ഏലിയാവിന്റെ ജീവന് വേണ്ടി ആഗ്രഹിക്കുകയും ഏലിയാവിന്റെ ജീവൻ വേട്ടയാടപ്പെടുന്ന ആ രംഗത്ത് ഏലിയാവ് കെരീത്തിൽ ആദ്യത്തെ ഒരു വർഷം ഒളിക്കപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഏലിയാവ് കെരീത്തിൽ ഒളിക്കപ്പെട്ടത് അത് ദൈവത്താലാണ്. ഇതൊരു പുതിയ നിയമ പാഠം, ഒരു ആത്മീയ പാഠം നമുക്ക് നൽകുന്നു. നാം ഒളിക്കപ്പെട്ടാൽ, നാം മറയ്ക്കപ്പെട്ടാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും ദൈവം ആ വിധത്തിലാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ബ്രാക്കറ്റ് പീരീഡ്, നാം മറയ്ക്കപ്പെടുന്നതായ, ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ താഴ്ച അനുഭവിക്കേണ്ടി വരുന്ന, മറയ്ക്കപ്പെടുന്നതായ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡ് ദൈവഹിതത്താൽ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏലിയാവിന്റെ കിരീത്തിലെ അനുഭവത്തിൽ നാം ആദ്യം മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒളിക്കപ്പെട്ടത് ദൈവത്തിനാലാണ്. പ്രവാചകൻ ഇവിടെ ദൈവത്താൽ മറയ്ക്കപ്പെടുന്നു, ദൈവത്താൽ ഒളിക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തുവും തന്റെ ഐഹിക ജീവിതകാലത്ത് താൻ ശിശുവായിരിക്കുമ്പോൾ ഈ വിധത്തിൽ ഈജിപ്തിൽ കുറച്ചുനാൾ ഒളിച്ചു പാർത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2 വയസ്സിൽ താഴെയുള്ള ശിശുക്കളെ മുഴുവനും കൊല്ലുവാൻ ഹേരോദാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കുവാൻ ദൈവശക്തിയുണ്ട്. പക്ഷേ ദൈവത്തിന് അതിന്റെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവും തന്റെ ജീവിതകാലത്തും ശിശുവായിരുന്നപ്പോൾ മറയ്ക്കപ്പെട്ടതായിട്ട്, ഒളിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മോശയും തന്റെ ശൈശവദശയിൽ ഒളിക്കപ്പെട്ടിട്ടുണ്ട്. കെരീത്തിൽ ഏലിയാവ് ഒളിക്കപ്പെട്ടു. തീർച്ചയായിട്ടും ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ താഴ്ചയുടെ അനുഭവങ്ങൾക്കും അതിന്റെ പിന്നിൽ ദൈവത്തിന് ദൈവീകമായ ഒരു ഉദ്ദേശമുണ്ട്. അത് പിന്നീട് നിറവേറപ്പെടും. ആ വിധത്തിൽ ഇവിടെ കിരീത്തിൽ ദൈവത്തിന്റെ ദാസൻ ഒളിക്കപ്പെട്ടു. അടുത്തതായി പിന്മാറ്റക്കാർ ശിക്ഷിക്കുമ്പോൾ തന്നെ ദൈവദാസൻ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടും. പിന്മാറ്റക്കാർ ശിക്ഷിക്കപ്പെടുമ്പോൾ ദൈവദാസന്മാർ സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് വളരെ വാസ്തവമാണ്. ആഹാബിനെയും ഇസബേലിനെയും നിഗ്രഹിച്ച് അല്ലെങ്കിൽ അവരെ ഭസ്മീകരിച്ച് ദൈവത്തിന്റെ ദാസനെ അവിടെ തന്നെ ആക്കുക ദൈവത്തിന് കഴിയും, സാധ്യമാണ്. പക്ഷേ എല്ലാ വഴികളിലും ദൈവം ദൈവീക ജ്ഞാനത്തിൽ ഏർപ്പെടുന്നുവെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ പിന്മാറ്റക്കാർ ശിക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനെ പരിപാലിക്കുന്നതിന് വേണ്ടി കെരീത്തിലേക്ക് കൊണ്ടുവന്നു. ന്യായവിധിയിൽ നിന്ന് തീർച്ചയായിട്ടും ദൈവം തന്റെ മകളെ കാക്കും, സംശയമില്ല. അതുകൊണ്ട് കെരീത്തിൽ ദൈവത്താൽ ഏലിയാവ് മറയ്ക്കപ്പെടുന്നു. ആ മറയ്ക്കപ്പെടുന്ന ഒരു പ്രയോജനവും താൻ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായി ആഹാബിൽ നിന്നുള്ള രക്ഷയാണ്, അതായത് ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയാണ്. എന്നാൽ അതിലുപരിയായിട്ടുള്ള ഒരു പ്രയോജനം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ശുശ്രൂഷകൾക്കായിട്ടുള്ള ഒരുക്കം ഏലിയാവ് യഥാർത്ഥമായി നടത്തുന്നത് ഈ കെരീത്തിലെ അനുഭവത്തിലാണ്. ആദ്യത്തെ ഒരു വർഷം ശുശ്രൂഷകൾക്കായിട്ടുള്ള ഒരുക്കമായി, ഏത് ശുശ്രൂഷയ്ക്കാണ്? കർമ്മേലിലെ ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും ധന്യമായ, ഏറ്റവും നിർണായകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസൻ കെരീത്തിന്റെ അനുഭവത്തിലൂടെ ഒരുക്കപ്പെടുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പരിമിതികളോടുകൂടെ, വളരെ ബലഹീനതയോടുകൂടെ, വളരെ മറയ്ക്കപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ താഴ്ചയുള്ള വിധത്തിലുള്ള കിരീത്തിന്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോകേണ്ടി വരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാളേക്കായുള്ള കർമ്മേലിന്റെ ശുശ്രൂഷകൾക്കായുള്ള ഒരുക്കം സംഭവിക്കണം. തീർച്ചയായിട്ടും ഈ കിരീത്തിൽ പ്രാർത്ഥനയാലും ധ്യാനത്താലും ദൈവത്തിന്റെ ദാസൻ സമയം വേർതിരിക്കുകയും തന്റെ ശുശ്രൂഷകൾക്കായിട്ടുള്ള ഒരുക്കം താൻ അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിന് സംശയമില്ല. ദൈവിക കൂട്ടായ്മയുടെ വർധന ഏറ്റവുമധികം പ്രാപിച്ചത് ഈ സ്ഥാനത്ത് വെച്ചാണ്. മറ്റാരെയും തന്റെ ദൃഷ്ടിപഥത്തിൽ കാണുവാനില്ലാത്ത സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ദൈവിക കൂട്ടായ്മയുടെ വർധനയാണ് കെരീത്തിൽ ഏലിയാവ് പ്രാപിച്ചത്. സമൃദ്ധിയുടെ നാളുകളല്ലായിരുന്നു അത്, ദൈവിക പരിപാലനത്തിന്റെയും എന്നാൽ തന്നെ ഞെരുക്കത്തിന്റെയും നാളുകളാണ് കെരീത്തിലെ അനുഭവത്തിൽ. മറ്റ് കൂട്ടായ്മ ബന്ധത്തിന് ആരുമില്ലാതെ ഏകനായി, ഏതാണ്ട് യോഹനാൻ പത്മോസിൽ താമസിക്കുന്നത് പോലെ, ഈ കെരീത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് കഴിയുന്ന ആദ്യത്തെ ഒരു വർഷം മറ്റ് യാതൊരുവിധമായ കൂട്ടായ്മ ബന്ധത്തിനും സ്ഥാനമില്ലാതിരുന്നപ്പോൾ ദൈവിക കൂട്ടായ്മയുടെ വർധന ഏലിയാവ് പ്രാപിച്ചു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കെരീത്തിന്റെ താഴ്ചയുടെ അനുഭവങ്ങൾ, ഞെരുക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പ്രയോജനം ദൈവിക കൂട്ടായ്മയുടെ പൂർണ്ണമായ വർധനയാണ്. പലപ്പോഴും ഏകാന്തതയിൽ കൈവിടപ്പെട്ടു പോകുന്ന അനുഭവമാണ് മാനുഷികമായിട്ട് നമുക്കുണ്ടാകുന്നത്. ഏകാന്തതയിൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങളിൽ നാം ദൈവത്തെ അവിശ്വസിക്കുകയും പിന്മാറിപ്പോവുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിലുപരിയായി ദൈവിക കൂട്ടായ്മയുടെ വർധന എന്നുള്ള പാഠം കെരീറ്റിൽ നിന്ന് ഏലിയാവ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ, കെരീറ്റിന്റെ അനുഭവങ്ങളിൽ ദൈവിക കൂട്ടായ്മയുടെ വർധന അധികമായി നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയല്ല, കെരീറ്റിൽ വെച്ച് ഏലിയാവിൽ ആത്മീക മനുഷ്യൻ അധികം ബലം പ്രാപിക്കുകയാണ് ഉണ്ടായത്. ഏലിയാവിൽ ആത്മീക മനുഷ്യൻ അധികം ബലം പ്രാപിച്ച് താൻ ആ പ്രാപിച്ച ബലം കൊണ്ടാണ് സരാഫത്തിലേക്കും കർമ്മേലിലേക്കും തീർച്ചയായിട്ടും താൻ പ്രയാണം ചെയ്തത്. നമ്മുടെ ജീവിതത്തിലെ ആരംഭ പാഠം, ക്രിസ്തീയ ജീവിതത്തിലെ 5 അവസ്ഥകൾ വളരെ വ്യക്തമായി ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കെരീത്തിലെ അനുഭവങ്ങൾ, സരാഫത്തിലെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ കർമ്മേലിലെ അനുഭവങ്ങൾ, നാലാമതായി ഹോരേബിലെ ദൈവവുമായിട്ട് നടത്തുന്ന സംവാദം, അഞ്ചാമതായി യോർദാൻ അക്കരെ പോയി ഉൽപ്രാവണം പ്രാപിക്കുക, രൂപാന്തരം പ്രാപിച്ച് അഗ്നിമയ രഥങ്ങളിൽ സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന അനുഭവം. എന്നാൽ അതിനെല്ലാം മുന്നമേ കെരീത്തിൽ വെച്ച് ഏലിയാവിൽ ആത്മീക മനുഷ്യൻ അധികം ബലം പ്രാപിച്ചു. ഇന്ന് ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചും ആവശ്യമായിരിക്കുന്നത് നമ്മിലെ ആത്മീക മനുഷ്യൻ അധികം ബലം പ്രാപിക്കുവാൻ ഞെരുക്കത്തിന്റെ സന്ദർഭങ്ങൾ നാം പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നാം ഞെരുങ്ങുന്ന സന്ദർഭങ്ങൾ ഭൗതികമായും ആത്മീകമായും ഏതു വിധത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഒളിക്കപ്പെട്ട വിധത്തിൽ കെരീത്തിൽ കടന്നുപോയ വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മറയ്ക്കപ്പെടുന്ന ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, കെരീത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിധത്തിൽ നാം പ്രയോജനപ്പെടേണ്ടത് ആവശ്യമാണ്. ഏലിയാവ് ആ വിധത്തിൽ പ്രയോജനപ്പെട്ടു. ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ, ശുശ്രൂഷകൾക്കായുള്ള ഒരുക്കം, ദൈവിക കൂട്ടായ്മയുടെ വർധന, ഉള്ളിലെ ആത്മീക മനുഷ്യൻ അധികം ബലം പ്രാപിക്കുക എന്നുള്ള നിലയിൽ ഏലിയാവ് പ്രയോജനപ്പെട്ടു. നാമും ആ വിധത്തിൽ പ്രയോജനപ്പെടേണ്ടത് ആവശ്യമാണ്. ഏലിയാവ് കെരീത്തിൽ ഈ വിധം പ്രയോജനപ്പെട്ടു. നോക്കുക, കെരീത്ത് എന്താണ് അതിന്റെ പ്രത്യേകത? അവിടെ തോട്ടിൽ നിന്ന് വെള്ളം, വീണ്ടും കാക്ക മുഖാന്തരമാണ് ആഹാരം. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. തോട്ടിൽ നിന്ന് വെള്ളവും കാക്ക മുഖാന്തരവും ആഹാരവും അവിടെ ദൈവത്തിന്റെ ദാസന് വേണ്ടി, പരിപാലിക്കുന്നതിന് വേണ്ടി നൽകുന്നു. ഈ കാക്കയുടെ ഒരു പ്രത്യേകത, അത് കൽപ്പിക്കപ്പെട്ട കാക്കയാണെന്നുള്ളതാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് യോനായുടെ പുസ്തകത്തിൽ കൽപ്പിക്കപ്പെട്ട മത്സ്യം, കൽപ്പിക്കപ്പെട്ട പുഴു ആ വിധത്തിൽ കാണുവാൻ കഴിയും. അതെല്ലാം അനുസരണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണതയുള്ളതായിരുന്നു. പലപ്പോഴും മനുഷ്യൻ മാത്രമേ ദൈവത്തിന് അനുസരിക്കുന്ന വിധത്തിൽ ഒരിക്കലും പൂർണ്ണത കാണിക്കാത്തത് മനുഷ്യൻ മാത്രമാണ്. ബൈബിളിൽ കൽപ്പിക്കപ്പെട്ട ഏത് ജീവികളും ദൈവത്തോട് അനുസരണത്തിൽ പൂർണ്ണത കാണിച്ചു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ഈ കാക്ക അതിന്റെ പ്രകൃതിക്ക് വിരുദ്ധമായി ദൈവത്തോട് അത് അനുസരണം കാണിച്ചു, പൂർണ്ണമായി അനുസരണം കാണിച്ചു. അതിന്റെ പ്രത്യേകത, അത് ദൈവത്താൽ കൽപ്പിക്കപ്പെട്ട കാക്ക. ഈ ഏലിയാവിന്റെ ജീവിതം ഞാൻ ചിന്തിക്കുമ്പോൾ പലപ്പോഴും രണ്ടു വിധത്തിൽ അത് ചിന്തിക്കാറുണ്ട്. പലപ്പോഴും വിശ്വാസികൾ ഏലിയാവിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏലിയാവിന്റെ ഭാഗത്ത് അവരെ തന്നെ പ്രതീക്ഷിച്ച് എപ്പോഴും കാക്കയെ ദൈവം അയക്കുന്ന മുഖാന്തരങ്ങളുടെ അത്ഭുതങ്ങൾ വർണ്ണിച്ചും ധ്യാനിച്ചും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം വളരെ വാസ്തവമാണ്, ചില സന്ദർഭങ്ങളിൽ നാം ഏലിയാവിന്റെ സ്ഥാനത്താണ്. ദൈവം നമ്മളെ പലവിധമായ മുഖാന്തരങ്ങളിലൂടെ അത്ഭുതകരമായി പുലർത്തും, അതിന് സംശയമില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില ഏലിയാക്കളെ സംരക്ഷിക്കേണ്ട കാക്കകളായി നാം വർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള പാഠം നാം ഒരിക്കലും മറന്നുകളയരുത്. ഇവിടെ ഈ രണ്ട് പാഠങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നുകിൽ നാം ഏലിയാവിനെ പോലെ ആയിരിക്കുമ്പോൾ പലവിധമായ മുഖാന്തരങ്ങളിലൂടെ ദൈവം നമ്മളെ സംരക്ഷിക്കും, അത് പ്രധാന അർത്ഥത്തിൽ ആത്മീകമായ കാര്യങ്ങളിൽ. രണ്ട്, അതിനോട് ചേർന്ന് വരുന്ന ഭൗതികമായ കാര്യങ്ങളിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും, ദൈവം നമ്മളെ പരിപാലിക്കും. എന്നാൽ അതിന് തന്നെ ഒരു മറുഭാഗമുണ്ട്. പലപ്പോഴും പല ഏലിയാക്കൾക്ക് വേണ്ടിയിട്ടും നാം ഈ കാക്കയുടെ രൂപത്തിൽ പൂർണ്ണമായ അനുസരണയും വിശ്വസ്തതയും ദൈവത്തോട് കാണിച്ച് പല ഏലിയാക്കളെയും സംരക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് എന്നുള്ള ഈ ഇരുവിധമായ പാഠങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ രണ്ടു വിധത്തിൽ നാം ഈ പഠനം സ്വീകരിക്കണം. ഈ പാഠങ്ങൾ, ആത്മീയ പാഠങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പ്രഥമമായി ഏലിയാവിനെ ദൈവം പരിപാലിക്കുന്നു. നോക്കുക, കെരീത്തിൽ പരിപാലിക്കുന്നു. ഈ ദൈവിക പരിപാലനത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവിക പരിപാലനം എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭൗതികമായ വലിയ ആവശ്യങ്ങൾ നേരിടാത്തവരാണ് ഞാനെങ്കിൽ ഈ ഭാഗങ്ങൾ ഒരുപക്ഷെ അസ്ഥാനത്താകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ഈ ഭാഗം എടുത്ത് ചിന്തിക്കുമ്പോൾ പ്രഥമ അർത്ഥത്തിൽ നമ്മുടെ ആത്മീക ആവശ്യങ്ങൾക്കും ആത്മീകമായ അനുഗ്രഹങ്ങൾക്കും ആത്മീകമായ പരിപാലനത്തിനും ഒന്നാം സ്ഥാനം നൽകിയാണ് ഞാൻ കേൾക്കുന്നവരെ ആ ചിന്തകളിലേക്ക് ആനയിക്കാറുള്ളത്. അതുകൊണ്ട് ഇന്നും ആ വിധത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ ആത്മീകമായ ആവശ്യങ്ങൾക്കും ആത്മീകമായ കാര്യങ്ങൾക്കും പ്രഥമ സ്ഥാനം നൽകി അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി ദൈവം കരുതും, ദൈവം പരിപാലിക്കും എന്നുള്ള വിധത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏതർത്ഥത്തിലാണെങ്കിലും നമ്മുടെ ആത്മീകവും ഭൗതികവുമായ ജീവിതത്തെ ഇത് ബാധിക്കും. അതുകൊണ്ട് ദൈവിക പരിപാലനത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഏലിയാവിനെ ദൈവം കാക്ക മുഖാന്തരം പരിപാലിക്കുന്നു. നോക്കുക, ഇവിടെ ദൈവിക പരിപാലനം നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ആ പ്രത്യേകതകൾ? ആദ്യമായി ബലഹീന മുഖാന്തരങ്ങളാലുള്ള പരിപാലനമാണ് ദൈവം അവിടെ തെരഞ്ഞെടുക്കുന്നത്. അത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടുവാൻ കഴിയുകയില്ല, ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. ബലഹീന മുഖാന്തരങ്ങളാലുള്ള പരിപാലനമാണ് ഇവിടെ ദൈവം തെരഞ്ഞെടുത്തത്. പലപ്പോഴും ദൈവം നമ്മളെ പരിപാലിക്കുമ്പോൾ, ആത്മീയവും ഭൗതികമായ വിഷയങ്ങളിൽ പരിപാലിക്കുമ്പോൾ, ദൈവം തെരഞ്ഞെടുത്ത മുഖാന്തരങ്ങളെ നാം ആ വിധത്തിൽ ചോദ്യം ചെയ്യുവാൻ പാടില്ല. ചിലപ്പോൾ അത് ബലഹീന മുഖാന്തരങ്ങൾ ആയിരിക്കും. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിവർത്തിക്കുന്ന കാര്യമാണ് ബലഹീന മുഖാന്തരങ്ങളാലുള്ള പരിപാലനം. രണ്ട്, ഒരു പ്രത്യേകതയുള്ളത് ദൈവിക പരിപാലനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇവിടെ നാം മനസ്സിലാക്കുന്നത്, ഇത് ദിനം പ്രതിയുള്ള പരിപാലനമാണ്. ദിനം പ്രതി ദൈവം പരിപാലിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ദിവസവും ആ പരിപാലനം, ആദ്യത്തെ ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും കുറയാതെ വണ്ണം ദൈവം ദൈവത്തിന്റെ ദാസനെ ഈ എളിയ പക്ഷിയെ കൊണ്ട്, ഈ കാക്കയെ കൊണ്ട് പരിപാലിക്കുന്നു. അപ്പോൾ ദിനം പ്രതിയുള്ള പരിപാലനത്തിന്റെ ഉറപ്പ് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കുവാൻ കഴിയും. ദിനം പ്രതി ദൈവം പരിപാലിക്കുന്നു, ബലഹീന മുഖാന്തരങ്ങളാൽ പരിപാലിക്കുന്നു. രണ്ട്, ദിനം പ്രതി പരിപാലിക്കുന്നു. മൂന്ന്, ഈ പരിപാലനത്തിന്റെ പ്രത്യേകത നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെടുന്നത്, ഇത് തൃപ്തിപ്പെടുത്തുന്ന പരിപാലനമാണ്. ദൈവിക പരിപാലനത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന പരിപാലനമായിരിക്കും. അതിന്റെ ആന്തരികമായ ചില വിശദീകരണങ്ങൾ പുറകാലം ഞാൻ നൽകാം. എന്നാൽ അത് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന പരിപാലനമാണ്. ദൈവം നൽകുന്ന പരിപാലനത്താൽ നാം തൃപ്തിപ്പെടും. ലോകം നൽകുന്ന സമൃദ്ധി നമ്മെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയില്ല. പക്ഷേ ദൈവം നൽകുന്ന അല്പം പോലും അത് നമ്മെ തൃപ്തിപ്പെടുത്തും. ദൈവം നൽകുന്ന ഒരു തുള്ളി ജീവജലം നമ്മുടെ ദാഹത്തെ പൂർണ്ണമായി ശമിപ്പിക്കുവാൻ പര്യാപ്തമാണ്. പക്ഷേ ഈ ലോകത്തിന്റെ വെള്ളങ്ങൾ നമ്മുടെ ദാഹത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരിക്കലും നമുക്ക് തൃപ്തി നൽകുകയില്ല. ലോകത്തിന്റെ സമൃദ്ധി ഒരിക്കലും നമ്മെ തൃപ്തിപ്പെടുത്തുകയില്ല. ദൈവം നൽകുന്ന അല്പം, അത് ദൈവമാണ് നൽകുന്നതെങ്കിൽ, ദൈവമക്കൾക്കാണ് അത് കൊടുക്കുന്നതെങ്കിൽ, അത് മുഖാന്തരം ദൈവത്തിന്റെ ദാസന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും കഴിയും. നാലാമത്തത് മാത്രം ഞാൻ ഒന്ന് വിശദീകരിക്കാം. അതായത് നാല്, നാളെക്കുറിച്ച് ചിന്താഭാരം നൽകാത്ത പരിപാലനം. ദൈവിക പരിപാലനത്തിന് ഈ നാല് പ്രത്യേകതകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഒന്ന്, ബലഹീന മുഖാന്തരങ്ങളാലുള്ള പരിപാലനം. രണ്ട്, ദിനം പ്രതിയുള്ള പരിപാലനം. മൂന്ന്, തൃപ്തിപ്പെടുത്തുന്ന പരിപാലനം. നാല്, നാളെക്കുറിച്ച് ചിന്താഭാരം നൽകാത്ത പരിപാലനം. ഏലിയാവ് ഇങ്ങനെ ചിന്തിച്ചെന്ന് വിചാരിക്കുക, കാക്ക വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നാളെ കാക്ക വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് കാക്ക വന്നു, വളരെ സന്തോഷം. അതിന്റെ വായിൽ അപ്പവും ഇറച്ചിയുമുണ്ട്, അതെനിക്ക് ലഭിച്ചു. എവിടെ നിന്നാകട്ടെ, എങ്ങനെയാകട്ടെ, എങ്കിലും അത് ലഭിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നാളെ ഈ കാക്ക വന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകും? കാണുവാൻ ആരും തന്നെ ഈ ദേശത്തൊരു മനുഷ്യരില്ല, ആരുമായിട്ടും ഒരു സംസർഗമില്ല. വിജനമായ ഈ പ്രദേശത്ത് ഞാൻ ഏകനായി കഴിയുന്ന ഈ സന്ദർഭത്തിൽ തൂട്ടിലെ വെള്ളവും ആഹാരത്തിനു വേണ്ടി ഒരു കാക്കയെ ആശ്രയിക്കേണ്ട, നമ്മുടെ ഭാഷയിൽ ഒരു ഗതികേട് വന്നിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ കാക്ക വന്നില്ലെങ്കിൽ എന്താകുമെന്ന് ഏലിയാവ് ചിന്തിച്ചിരുന്നെങ്കിൽ. പക്ഷെ ഏലിയാവ് ഒരിക്കലും അങ്ങനെ സംശയിച്ചില്ല. കാരണം ദൈവത്തിന്റെ ആ പരിപാലനത്തിന്റെ പരിപാടി അനുസരിച്ച് ദൈവം സകലതും വളരെ വ്യക്തമായി നിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവിക പരിപാലനത്തിൽ ഒരിക്കലും നമുക്ക് നാളെക്കുറിച്ച് ചിന്താഭാരം ഉണ്ടാകില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിവസം ദൈവത്താൽ ഞാൻ പരിപാലിക്കപ്പെട്ടുവെന്ന് ആർക്ക് ഏറ്റുപറയുവാൻ കഴിയുമോ, അവർക്കൊരിക്കലും നാളെക്കുറിച്ചുള്ള ചിന്താഭാരം ഒരിക്കലും ഉണ്ടാകില്ല. നാളെക്കുറിച്ച് ചിന്താഭാരം ഉണ്ടാകുന്നവർ ആരാണെന്നറിയാമോ? ഇന്ന് എന്നെ നടത്തുന്നത് അത് ദൈവമല്ല എന്നുള്ള നിലയിൽ അത് തിരിച്ചറിയാത്തവർ. ദൈവമാണ് നമ്മൾ ഓരോ ദിവസവും നടത്തുന്നത്, അതിന് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ അത് തിരിച്ചറിയുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ നാളെക്കുറിച്ച് നാം ചിന്താഭാരമുള്ളവരായിരിക്കും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് ദൈവിക പരിപാലനം ഞാൻ അനുഭവിച്ചത് അത് സംതൃപ്തിയോടുകൂടെ ആണെങ്കിൽ നാളെക്കുറിച്ചുള്ള ചിന്താഭാരം നമുക്കൊരിക്കലും ഉണ്ടാകില്ല. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്, നാളെക്കുറിച്ച് ചിന്താഭാരം നൽകാത്ത പരിപാലനം. ഏലിയാവിന് ഈ കിരീത്തിലെ പരിപാലനത്തിൽ നാളെക്കുറിച്ചുള്ള ചിന്താഭാരം ഒരിക്കലും ഉണ്ടാകുന്നില്ല. എന്താണ് നമ്മെ ഭരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്നിനെക്കുറിച്ചൊരു ചിന്താഭാരമുള്ളവർ ആരും തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്നത്തെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ ചിന്താഭാരവുമില്ല. ഇന്നത്തെ രാവിലത്തെ കാര്യം, ഇന്ന് ഉച്ചയ്ക്കത്തെ കാര്യം, വൈകിട്ടത്തെ കാര്യം, ഇതെല്ലാം ഭംഗിയായി നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും ഏതേറെക്കുറെ ഉറപ്പുണ്ട്. ഇന്നത്തെ കാര്യങ്ങളെ ഓർത്ത് ഇവിടെ ഭാരപ്പെടുന്നവരായി, ആശങ്കപ്പെടുന്നവരായി, ആരും തന്നെയുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കെല്ലാം ഉള്ളൊരു പ്രശ്നം, നമുക്കെല്ലാം നാളെക്കുറിച്ചുള്ള ചിന്താഭാരമുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും നാളെക്കുറിച്ചുള്ള ചിന്താഭാരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ എന്താണ് സംഭവിക്കുന്നത്, നാളെ എനിക്കെന്ത് സംഭവിക്കും, നാളെ എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, നാളെ എന്റെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിക്കും, നാളെ എന്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും, നാളെ എന്റെ ഭാവി എന്താകും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, പലവിധമായ ചിന്താഭാരങ്ങൾ എല്ലാം നാളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു പ്രത്യേകമായ സർവേയിൽ പറഞ്ഞിട്ടുള്ളത്, മനുഷ്യൻ ആശങ്കപ്പെടുന്ന കാര്യങ്ങളിൽ 85% സംഭവിക്കുന്നില്ല എന്നാണ് ഒരു പ്രത്യേകമായ ലേഖനത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്ത് ആവശ്യമില്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ് പൊതുവെ മനുഷ്യരീതി എന്ന് പറയുന്നത്. അതിൽ നിന്ന് നാം വിമുക്തരാകേണ്ടത് ആവശ്യമാണ്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം നാളെക്കുറിച്ചുള്ള ചിന്താഭാരം. ഇന്നത്തെക്കുറിച്ച് ആർക്കും ഒരു ചിന്താഭാരം ഉണ്ടാകുവാൻ ന്യായമായും സാധ്യതയില്ല. പക്ഷെ എല്ലാവർക്കുമുള്ളൊന്ന് നാളെക്കുറിച്ചുള്ള ചിന്താഭാരം. ഇത് മനസ്സിലാക്കിയാണ് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്, നാളെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്, നാളെക്കുറിച്ച് നിങ്ങൾ ചിന്തയുള്ളവരാകരുത്, നാളെക്കുറിച്ച് ആ വിധത്തിൽ ചിന്താകുലം നാളെക്കുറിച്ചുണ്ടാകുവാൻ പാടില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂട. എന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ കർത്താവ് പഠിപ്പിച്ചത്? കാരണം നാളെ നമുക്കുള്ളതല്ല. ഈ സത്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ നാളെ എന്ന് കാണുന്നത് മുഴുവനും ദൈവത്തിന്റെ ദിവസമാണ്. അത് ദൈവത്തിന്റെ ദിവസമായിട്ടാണ് കാണുന്നത്. നാളെ ഒരിക്കലും മനുഷ്യന് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മഹാകവി കെ സൈമൺ സാർ പാടിയത്, മുമ്പിൽ ഒരു ചുവട് മാത്രം വെക്കുവാൻ ഞാൻ ഇട കാണുന്നു, മുമ്പിൽ ഒരു ചുവട് മാത്രം വെക്കുവാനേ ഞാൻ ഇട കാണുന്നുള്ളൂ, ശേഷമെല്ലാം ദൈവഹിതം മാത്രമാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു ചുവട് മാത്രം വെക്കുവാൻ ഞാൻ ഇട കാണുന്നു, അത് ദൈവകൃപയാൽ ഞാൻ വെക്കുന്നു, ശേഷമെല്ലാം ദൈവഹിതം. ഞാൻ അതൽപ്പം കൂടെ വ്യാപ്തിപ്പെടുത്തി പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്നത്തേക്ക് മാത്രം, ഇന്ന് മാത്രം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിശ്വസ്തയോട് ജീവിക്കാം, ഇന്ന് നേരെയായി നടക്കുക, ഇന്ന് ശരിയായാൽ നാളെ ശരിയായിക്കോളും, കാരണം നാളെ ദൈവത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ദൈവിക പരിപാലനം അനുഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇന്ന് കടന്നു വന്നിരിക്കുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, ഇത് വളരെ വിലപ്പെട്ട ഒരു ചിന്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന്റെ യഥാർത്ഥമായ ഒരു പരിഹാരം നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും. അതായത് ഇന്ന് നാം ദൈവത്തിന്റെ പരിപാലനം അനുഭവിച്ചവരാണെങ്കിൽ, ആത്മീകമായ വിഷയങ്ങളിൽ, ഭൗതികമായ വിഷയങ്ങളിൽ ഇന്ന് നാം ദൈവികമായ പരിപാലനം അനുഭവിച്ച് അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നാം മഹത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നാളെയോർത്തൊരിക്കലും ഭാരപ്പെടുകയില്ല. ഇന്ന് കാക്ക വന്നു, അപ്പവും ഇറച്ചിയും തന്നു, ഏലിയാവ് സംതൃപ്തനായി, അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. നാളെ അല്ല, നിശ്ചയിക്കപ്പെട്ട ദിവസം വരെ ഈ കാക്ക അയക്കുവാൻ ദൈവം തീർച്ചയായിട്ടും കഴിയും. മറ്റൊന്നൊരുക്കാതെ അവനൊരിക്കലും ഇത് നിർത്തിക്കളയുകയില്ല. അതുകൊണ്ട് നാളെക്കുറിച്ച് ഒരു ചിന്താഭാരവുമില്ലാത്ത പരിപാലനമാണ് കിരീത്തിലെ പരിപാലനം എന്ന് പറയുന്നത്. നാം കിരീത്തിന് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ വിഷയത്തിന്റെ പ്രധാനമായ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർമ്മയിലെ ഉന്നതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് കിരീത്തിലും സരാഫത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കിരീത്തിലും സരാഫത്തിലും ആ വിധത്തിലുള്ള ഉന്നതമായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നാം ഈ ആത്മീയ പാഠങ്ങൾ മനസ്സിലാക്കി കിരീത്തിലെ അനുഭവങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്, നാളെക്കുറിച്ചുള്ള ചിന്താഭാരമില്ലാത്തവനാണെന്നുള്ള നിലയിൽ നാം അത് മനസ്സിലാക്കണം. വീണ്ടും സരാഫത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം ഉന്നതമായ കർമ്മയിലെ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മളെ ഉയർത്തും. അതുകൊണ്ട് ഈ വിധത്തിൽ ദൈവിക പരിപാലനത്തിന്റെ ഈ പ്രത്യേകതകൾ ഏലിയാവ് കിരീത്തിൽ അനുഭവിച്ചു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അത് ഓരോ വിധത്തിലും നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഘട്ടത്തെ മറ്റൊരു വിഷയം ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നോക്കുക, ശമരിയിൽ അവിടെ ആരാണുള്ളത്? അവിടെ ആഹാബും ഇസബേലും. ഇസബേലിന്റെ തീൻമേശ അവിടെ കാണുവാൻ കഴിയും. ആഹാബിന്റെ തീൻമേശ, രാജകൊട്ടാരത്തിലെ തീൻമേശ, ഞാനതിങ്ങനെ പറയട്ടെ, ഇസബേലിന്റെ മേശ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ തീൻമേശ ലോകത്തിന്റെ സമൃദ്ധിയാണ് അത് കാണിക്കുന്നത്. അവിടെ നോക്കുക, അവിടെ എന്താണ് കാണുന്നത്? ഒരു ഭാഗത്ത് ശമരിയിൽ യാതൊന്നിനും കുറവില്ലാതെ ഇസബേലിന്റെ മേശ അവിടെ കാണുവാൻ കഴിയും. മറുഭാഗത്ത് കിരീത്തിൽ ദൈവദാസൻ ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നു, ദൈവം ദൈവത്തിന്റെ ദാസനെ കരുതുന്നു. ഈ വ്യത്യാസം ദൈവമക്കൾ ഈ ലോക ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇസബേലിന്റെ മേശ അത് ബാലിന്റെ പരിച്ഛേദനയില്ലാത്ത പ്രവാചകന്മാർക്കുള്ളതാണ്. എന്നാൽ കിരീത്തിലെ കരുതൽ കർത്താവിന്റെ കരുതൽ കർത്താവിന്റെ മക്കൾക്കുള്ളതാണ്. അത് ദൈവം നിവർത്തിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ സമൃദ്ധിയിലേക്ക് നമുക്ക് താൽക്കാലികമായി പോയാൽ അനവധിയായ നേട്ടങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമാണ് ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. അത് നാം ഒരിക്കലും മറന്നുപോകരുത്. ഒരു ഭാഗത്ത് ഇസബേലിന്റെ മേശ, അവിടെ ബാലിന്റെ പരിച്ഛേദനയില്ലാത്ത പ്രവാചകന്മാർക്കുള്ളതാണ്. പക്ഷേ കിരീത്തിൽ കർത്താവിന്റെ കരുതൽ കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, കർത്താവിന്റെ മക്കൾക്കുള്ളതാണ്. ദൈവത്തിന്റെ ദാസനെ ദൈവം ആ വിധത്തിൽ സംരക്ഷിക്കും. രണ്ടാമതായി, ഇസബേലിന്റെ മേശ എന്ന് പറയുന്നത് ജഡീക ധാരാളിത്തത്തിൽ നാശത്തിന്റെ പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെ ജഡീക ധാരാളിത്തത്തിൽ നാശത്തിന്റെ പ്രതീകമാണ് ഇസബേലിന്റെ മേശ, അല്ലെങ്കിൽ ശമരിയിലെ ആഹാബിന്റെ രാജകൊട്ടാരത്തിലുള്ള ഇസബേലിന്റെ മേശയിൽ പരിച്ഛേദനയില്ലാത്ത പ്രവാചകന്മാർ ജഡീക ധാരാളിത്തത്തിൽ നാശത്തിന്റെ പ്രതീകമായിട്ട് ഇതാ സമൃദ്ധിയോടുകൂടി ആഹരിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ കിരീത്തിൽ ആത്മീക സംരക്ഷണത്തിന്റെ പ്രതീകമായിട്ടാണ് ദൈവത്തിന്റെ കരുതൽ നാം കാണുന്നത്. ഈ വ്യത്യാസം തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, ഇസബേലിന്റെ മേശ അത് വിശ്വാസത്യാഗത്തിന്റെ ഭോജനമാണ് അവിടെ നാം കാണുന്നത്. പക്ഷേ കിരീത്തിൽ നാം കാണുന്നത് വിശ്വാസ ജീവിത വിജയത്തിന്റെ ഭോജനമാണ് ദൈവം പരിമിതമായിട്ടെങ്കിലും ദൈവത്തിന്റെ മക്കൾക്ക്, ദൈവത്തിന്റെ ദാസന് അവിടെ നൽകുന്നത്. ഇന്ന് ദൈവം നമുക്ക് നൽകുന്നത്, നമ്മെ കരുതുന്നതും ആ വിധത്തിൽ തന്നെയാണ്. ജഡീക ധാരാളിത്തത്തിൽ നാശത്തിന്റെ പ്രതീകമായിട്ട് ഇസബേലിന്റെ മേശയായിരിക്കുമ്പോൾ കിരീത്തിൽ വിശ്വാസ ജീവിത വിജയത്തിന്റെ ഭോജനമായിട്ട് നമുക്കത് കാണുവാൻ കഴിയും. നാലാമത്, ഇസബേലിന്റെ മേശ അല്ലെങ്കിൽ ശമരിയിലെ രാജകൊട്ടാരത്തിലെ മേശ ഇസബേൽ മരിക്കുമ്പോൾ നീക്കം വരുന്ന മേശയാണ്. ആഹാബ് മരിക്കുമ്പോൾ അത് നീക്കം വരുന്ന മേശയാണ് ശമരിയിൽ രാജകൊട്ടാരത്തിലെ മേശ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിന്റെ കരുതലിന്റെ ഒരു പ്രത്യേകത, അതൊരിക്കലും നീക്കം വരാത്ത കരുതൽ തന്നെയായിരിക്കും. അത് കെരീത്ത് കഴിഞ്ഞാൽ സരാഫത്തിൽ എന്ന് തന്നെയല്ല, അത് തുടർന്നു പോകും. മരണാനന്തരവും നിത്യതയിലേക്ക് തുടരുന്ന ഒരു കരുതൽ, ആ ഒരു ഉറപ്പ് ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഈ ഒരു വ്യത്യാസം ലോകത്തിന്റെ പുറകെ പോകുന്നവർ വാസ്തവത്തിൽ അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിലുള്ളതാണ് ശ്രേഷ്ഠം, ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏറ്റവും ഉന്നതം, ലോകമാണ് നമുക്ക് ഏറ്റവും മെച്ചമായി നൽകുന്നത് എന്നുള്ളൊരു ചിന്ത, ഒരു തെറ്റിദ്ധാരണ സാധാരണയായി വിശ്വാസികൾക്ക് പോലും സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർ ലോകത്തിലേക്ക് പോകുന്നത്. ലോകമാണ് ഏറ്റവും മെച്ചമായിട്ട് നൽകുന്നത്, അങ്ങനെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പലപ്പോഴും ആ വിധത്തിൽ പുറമേ വിശ്വാസികളുടെ മറ്റു കാണിക്കുമെങ്കിലും ഒരർത്ഥത്തിൽ ആത്മീകമായ പിന്മാറ്റം, ആന്തരികമായ പിന്മാറ്റമുള്ളവരായി ലോകത്തിന്റെ പുറകെ പോകുവാൻ വിശ്വാസികൾ പ്രേരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ ഭാഗം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശമരിയിലെ രാജകൊട്ടാരത്തിൽ ഇസബേലിന്റെ മേശ എന്ന് പറയുന്നത് ലോകത്തിന്റെ സമൃദ്ധിയുടെ പ്രതീകമാണ്. അതും കിരീത്തിലെ ദൈവത്തിന്റെ കരുതലും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കുകയും ആ വിധത്തിൽ ദൈവം നമ്മെ കരുതുന്നതിന്റെ മഹത്വം നാം തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇസബേലിന്റെ മേശയും രാജകൊട്ടാരത്തിലെ, ശമരിയിലെ രാജകൊട്ടാരത്തിന്റെ മേശയും കിരീത്തിലെ കരുതലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പാഠം നമുക്കിവിടെ വളരെ വ്യക്തമായി കിരീത്തിലുള്ള അനുഭവത്തിന്റെ ഒരു സമാന്തര ചിന്തയായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വീണ്ടും ഞാൻ ആ കാക്കയെ കൊണ്ട് പൂക്ഷിപ്പിക്കുക എന്നുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ആ കാക്കയെ കൊണ്ട് ദൈവം ഏലിയാവിനെ പൂക്ഷിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മൂന്നാമത്തെ ആത്മീക പാഠത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ ഹിതപ്രകാരമുള്ള പരിപാലക മാർഗം തെരഞ്ഞെടുക്കുന്നു, അത് നാം അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. ദൈവം തന്റെ ഹിതപ്രകാരമുള്ള പരിപാലന മാർഗമാണ് തെരഞ്ഞെടുക്കുന്നത്. കിരീത്തിൽ കാക്കയെ കൊണ്ട് ദൈവത്തിന്റെ ദാസനെ പരിപാലിപ്പിച്ചപ്പോൾ, പോഷിപ്പിച്ചപ്പോൾ അവിടെ ദൈവം തന്റെ ഹിതപ്രകാരമുള്ള പരിപാലന മാർഗം തെരഞ്ഞെടുക്കുന്നു. രണ്ട്, ബലഹീന മുഖാന്തരങ്ങളാലാണ് ദൈവം പരിപാലിക്കുന്നത്. ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മളെ പരിപാലിക്കുമ്പോൾ, ആത്മീകവും ഭൗതികവുമായ വിധത്തിൽ പരിപാലിക്കുമ്പോൾ ഇത് നാം മനസ്സിലാക്കണം. ഒന്ന്, ദൈവം തന്റെ ഹിതപ്രകാരമുള്ള പരിപാലന മാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക. രണ്ട്, ബലഹീന മുഖാന്തരങ്ങളാൽ ദൈവം പരിപാലിക്കുന്നുവെങ്കിലും അതിലൂടെ ശക്തി പകരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ അദ്ദേഹം ആഹരിച്ചു വന്നത് വിട്ടുക്കിളിയും കാട്ടുകളിലുമാണ്, ലളിതമായ ഒരു ഭക്ഷണക്രമം. പക്ഷേ ദൈവ പകർന്ന ശക്തി എന്ന് പറയുന്നത് എത്രയോ അത്ഭുതകരമായ ശക്തിയാലാണ് ദൈവം ശക്തി പകർന്നത്. കർത്താവ് യേശു ക്രിസ്തു 40 ദിവസം ആഹാരമില്ലാതെ ദൈവത്തോടുള്ള സംസർഗത്തിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞു. എന്നാൽ ഒടുവിൽ ദൂതന്മാരാൽ അവൻ ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അവർ കഴിച്ചു വന്നത് മന്നയാണ്, അത് സാരമില്ലാത്ത ആഹാരമെന്നാണ് പിന്മാറ്റക്കാർ പറഞ്ഞത്. പക്ഷേ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശക്തിമാന്മാരുടെ ഭോജനമെന്നാണ്, ശക്തിമാന്മാരുടെ ആഹാരം, സ്വർഗീയ ആഹാരം അവർ ഭക്ഷിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബലഹീന മുഖാന്തരങ്ങളാൽ ദൈവം നമ്മെ പരിപാലിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ തന്നെ അതിലൂടെ അദൃശ്യമായ സ്വർഗീയ ശക്തി പകരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഏതനുഭവങ്ങളിലൂടെ കടത്തിവിട്ടാലും, കിരീയത്തിന്റെ ഏതനുഭവങ്ങളിലൂടെ കടത്തിവിട്ടാലും നാം മനസ്സിലാക്കേണ്ടത് അതിലൂടെ സ്വർഗീയ ശക്തി പകരുവാൻ ദൈവത്തിന് കഴിയും. ദാനിയേലിന്റെ ജീവിതത്തിൽ കണ്ടതുപോലെ ശാകപദാർത്ഥവും പച്ചവെള്ളത്തിലും ദൈവം നൽകിയ ശക്തി എന്ന് പറയുന്നത് ഒടുവിൽ അത് വ്യത്യസ്തത, ആ വ്യത്യാസം തീർച്ചയായിട്ടും തിരിച്ചറിയുവാൻ കഴിയുന്ന വിധത്തിലുള്ള വ്യത്യാസം, അതൊരു അനുഗ്രഹമായി ദൈവം തന്റെ ദാസന്മാർക്ക്, ദൈവം തന്റെ മക്കൾക്ക് നൽകി. അതുപോലെ തന്നെ കിരീയത്തിലെ അനുഭവങ്ങൾ അത് ബലഹീന മുഖാന്തരങ്ങളുള്ള പരിപാലനമായിരിക്കാം നമുക്കുണ്ടാകുന്നത്. പക്ഷേ അതിലൂടെ ശക്തി നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ ഒരു വ്യവസ്ഥ അത് തന്നെയാണ്, ബലഹീനതയിൽ ശക്തി നൽകുന്ന ദൈവമാണ്, നമ്മുടെ ബലഹീനതയിൽ ശക്തി നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ കാക്കയെ കൊണ്ടുള്ള പരിപാലനം മറ്റൊരാത്മീക പാഠവും കൂടെ നൽകുന്നത്, അത് തന്നെ ആഹാരത്തിനലയുന്ന ഒരു പക്ഷിയാണ്. വീണ്ടും അതൊരു അശുദ്ധ പക്ഷിയാണ്. ലേവ്യ പുസ്തകം 11:13 അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതൊരു അശുദ്ധ പക്ഷിയാണ്. എന്നാൽ ഏലിയാവ് മനസാക്ഷിയിൽ ചോദ്യം ചെയ്യാതെ അത് അനുഭവിച്ചു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ മുഖാന്തരങ്ങളും മനസാക്ഷിയിൽ ചോദ്യം ചെയ്യാതെ നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. പത്രോസ് ആ തുപ്പട്ടി കണ്ടിട്ട് ഒരു ഇസ്രായേലിനായ യഹൂദനായ അവൻ ആദ്യമേ അവന്റെ യഹൂദ ചിന്തകൾ വളരെയധികം ശക്തി പ്രാപിച്ചു. പറഞ്ഞു, ഞാൻ അശുദ്ധമായതൊന്നും കഴിക്കുകയില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് വിധിക്കരുത്. ആ വിധത്തിൽ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അതുകൊണ്ടാണ് മനസ്സാക്ഷിയിൽ ചോദ്യം ചെയ്യാതെ അനുഭവിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവം നമ്മളെ പരിപാലിക്കുന്ന വിധത്തിൽ മാനുഷികമായ ചില ഇടർച്ചകൾ നമുക്കുണ്ടാകുന്ന രംഗങ്ങൾ വന്നാൽ പോലും ദൈവമാണ് നൽകുന്നത് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ നാം മനസ്സാക്ഷിയിൽ ചോദ്യം ചെയ്യാതെ അത് അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് കാക്കയെ കൊണ്ടുള്ള പരിപാലനത്തിൽ ഏലിയാവിന്റെ മനോഭാവം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കാക്കയെ കൊണ്ടുള്ള പരിപാലനത്തിൽ ഏലിയാവിന്റെ മനോഭാവം വളരെ വ്യക്തമായി വിശ്വാസ ജീവിതത്തിൽ അനുകരണീയമാണ്. വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ അനുകരണീയമാണ് കാക്കയെ കൊണ്ടുള്ള പരിപാലനത്തിൽ ഏലിയാവിന്റെ മനോഭാവം. ഒന്ന്, അളവിൽ പരിമിതി ഉണ്ടായി, പക്ഷേ ഏലിയാവ് തൃപ്തനായി. അളവിൽ പരിമിതി ഉണ്ടായിട്ടും ഏലിയാവ് തൃപ്തനായി. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഒരു കാക്കയ്ക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ, പക്ഷേ ഏലിയാവ് തൃപ്തനായി. ദൈവം നമുക്ക് നൽകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ദൈവം നൽകുന്ന ഒരു തുള്ളി ജീവജലം നമ്മുടെ സകലദാഹം ശമിപ്പിക്കുവാൻ അത് പര്യാപ്തമാണ്. ദൈവം നൽകുന്ന അല്പം, ദൈവഭക്തിയോടുകൂടെയുള്ള അല്പം, അതെല്ലാ സമൃദ്ധിയേക്കാളും, ലോകം നൽകുന്ന സമൃദ്ധിയേക്കാൾ വളരെയധികം വിലമതിക്കത്തക്കതാണ്. ലോകം നൽകുന്ന സമൃദ്ധി നമ്മുടെ പരവേശം കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ ദൈവം നൽകുന്ന അല്പം അത് തീർച്ചയായിട്ടും നമ്മളെ തൃപ്തിപ്പെടുത്തും. അളവിൽ പരിമിതി ഉണ്ടായി, പക്ഷേ ഏലിയാവ് തൃപ്തനായി. വീണ്ടും അദ്ദേഹം ദൈവത്തിന്റെ സർവാധിപത്യം ദൈവത്തിന്റെ ദാസൻ അംഗീകരിച്ചു. ദൈവത്തിന്റെ സർവാധിപത്യം അംഗീകരിക്കുക, ഏത് മുഖാന്തരമാകട്ടെ ദൈവം നമ്മളെ പരിപാലിക്കുന്നത്, അത് ആത്മികവും ഭൗതികവും ഏത് തന്നെ ആകട്ടെ, നിർവഹിക്കുന്ന ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ സർവാധിപത്യം അംഗീകരിക്കുക. മനുഷ്യഭാഗത്തുള്ള, വിശ്വാസികളുടെ ഭാഗത്തുള്ള കടപ്പാട് അത് മാത്രമാണ്. മറ്റൊരു അനുകരണീയമായ മാതൃക, ഉത്സാഹത്തിൽ മടുത്തില്ല. നോക്കുക, ആരാണ് ഒരു വശത്ത് നിൽക്കുന്നത്? പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകൻ, ലോകം കണ്ട് ഏറ്റവും ശക്തനായ പ്രവാചകൻ, വീരനായ പ്രവാചകൻ. എന്താണ് അദ്ദേഹം ഇനി ചെയ്യുവാൻ പോകുന്നത്? ആകാശത്തുനിന്ന് തീയിറക്കുന്ന ശുശ്രൂഷവരെ ചെയ്യുവാൻ പോകുന്ന ഏറ്റവും ശക്തനായ പ്രവാചകൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അദ്ദേഹത്തെ പരിപോഷിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു പക്ഷിയാണ് കാക്ക. ഒരു കാക്ക കൊണ്ടുവന്നാൽ എത്ര തന്നെ കൊടുക്കും? വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഏലിയാവിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഒരുപക്ഷെ അതിനെ ചോദ്യം ചെയ്ത ഓനയാണെങ്കിൽ പോലും അദ്ദേഹം തർക്കുത്തരം പറഞ്ഞേനെ. വാസ്തവത്തിൽ ഈ കാക്കയെ വെച്ചത് എന്നെ അപമാനിക്കാനാണെന്ന് മറ്റൊരാൾ പറഞ്ഞല്ലേ. സാധാരണ ബൈബിളിൽ കാണുന്നത് ഒരു കഴുകച്ചുമട് അല്ലെങ്കിൽ ഒരു ഒട്ടകച്ചുമട്, ആ അളവിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വിധത്തിലുള്ള ഒരു ക്രമീകരണം പരിപാലനമാണെങ്കിൽ നമ്മുടെ യുക്തിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു കഴുകച്ചുമട് ആഹാരം എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഒട്ടകച്ചുമട് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ക്രമീകരണം മാനുഷിക ബുദ്ധിക്ക് അതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ ഈ കാക്കയെ കൊണ്ട് അല്പമായി ഓരോ ദിവസവും കൊണ്ടുവരുന്നത്, രണ്ടു നേരം വെച്ച് കൊണ്ടുവരുന്നത് സാധാരണ നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നാം ആണെങ്കിൽ മറ്റാരാണെങ്കിലും ഉത്സാഹത്തിൽ മടുത്തുപോകുമായിരുന്നു. ഇത്രമാത്രം ശക്തിയേറിയ പ്രവാചകൻ, ഇത്രമാത്രം വിശ്വാസവീരനായി പ്രവാചകൻ ഏലിയാവ്, അദ്ദേഹം ഉത്സാഹത്തിൽ ഒരിക്കലും മടുത്തില്ല. കാരണം ദൈവം മരുഭൂമിയിൽ മേശയൊരുക്കുന്നവനാണെന്നുള്ള സത്യം അദ്ദേഹം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് തനിക്കൊരിക്കലും ഉണ്ടായില്ല. എന്ന് തന്നെയല്ല, സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായ പരിപാലനം അനുഭവിക്കുന്നത് ഭാഗ്യം എന്ന് കരുതി ഒരിക്കലും പെറുപെറുത്തില്ല. നമ്മുടെ ജീവിതത്തിലും ഏറ്റവും അനുകരണീയമായ ഒരു മാതൃകയാണത്. പലപ്പോഴും ആത്മീകമായ വിഷയങ്ങളിൽ നാം പലപ്പോഴും പെറുപെറുത്തു പോകുന്ന ഒരു രംഗം ഇങ്ങനെയുള്ള രംഗമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള രംഗങ്ങൾ, ഇങ്ങനെയുള്ള ലളിതമായ വിധത്തിൽ ദൈവം നമ്മളെ ആത്മീകമായി പരിപാലിക്കുന്നത് അല്ലെങ്കിൽ പരിപാലന ക്രമങ്ങൾ മനുഷ്യബുദ്ധിക്ക് സ്വീകരിക്കുവാൻ പ്രയാസമാണ്. പക്ഷേ സാധാരണ നിലയിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായ ആത്മീക പരിപാലനം ദൈവം നമുക്ക് നൽകും. ഭൗതിക പരിപാലനവും അങ്ങനെ ഉണ്ടാകും. ഏലിയാവ് ഇവിടെ സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിപാലനം അനുഭവിക്കുന്നത് ഭാഗ്യമെന്ന് കരുതി പെറുപേർക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി. വീണ്ടും പ്രകൃതി പരാജയപ്പെട്ടാലും പ്രകൃതിയുടെ സൃഷ്ടാവ് പരാജയപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം ഏലിയാവിന് വളരെ വ്യക്തമായി മനസ്സിലായി. പ്രകൃതി ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയെന്നിരിക്കാം, എന്നാൽ പ്രകൃതിയുടെ സൃഷ്ടാവ് ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആ യാഥാർത്ഥ്യം ഏലിയാവ് വളരെ വ്യക്തമായി മനസ്സിലാക്കി. കെരീത്ത് പറ്റിപ്പോയി, ഒടുവിൽ കെരീത്ത് പറ്റിപ്പോയി. എന്നാൽ ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ഒരിക്കലും വറ്റുകയില്ല. സങ്കീർത്തനം 46:4 അത് ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്ന നദി തന്നെയാണ്. നോക്ക്, ഈ ഭാഗം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, കെരീത്ത് വറ്റിപ്പോയി. പക്ഷെ ആ വറ്റിപ്പോകുന്ന സന്ദർഭത്തിൽ ഒരു വർഷത്തോളം കഴിയുന്നു. പ്രവാചക മനസ്സിൽ പോലും വ്യക്തമായില്ല അടുത്തത് എങ്ങോട്ടായിരിക്കും. പക്ഷേ ദൈവം തനിക്ക് വേണ്ടി സരാഫത്തൊരുക്കിയിട്ടാണ് ഇവിടെ കെരീത്ത് വറ്റുന്നത്. ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഏറ്റവും നല്ലതെന്ന് മുൻകരുതാതെ ഒരു ക്രമീകരണം നിർത്തുകയില്ല, അത് അവസാനിപ്പിക്കുകയുമില്ല. ഏറ്റവും നല്ലതെന്ന് നമുക്ക് വേണ്ടി അടുത്തത് കരുതിയിട്ടാണ് ഈ ക്രമീകരണം, ഇപ്പോഴുള്ള ക്രമീകരണം വറ്റുന്നത്. നോക്കുക, ഇവിടെ ഒരു ചിന്തയും കൂടെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവിന്റെ ആശ്രയം ഒരിക്കലും കാക്കയിലല്ലായിരുന്നു, കാക്കയെ ഒരുക്കുന്ന ദൈവത്തിലാണ്. നമ്മുടെ ആശ്രയം ഒരിക്കലും മുഖാന്തരങ്ങളിലായിരിക്കരുത്, മുഖാന്തരത്തെ ഒരുക്കുന്ന ദൈവത്തിലായിരിക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പരാജയം, വിശ്വാസികൾക്ക് സംഭവിക്കുന്ന പരാജയം പലപ്പോഴും അവരുടെ ആശ്രയം എന്ന് പറയുന്നത് മുഖാന്തരങ്ങളിലാണ്. മുഖാന്തരങ്ങളിൽ ആശ്രയിക്കുന്നവർ പരിഭ്രമിച്ചു പോകും. കാരണം ഇതാ തോട് പറ്റുന്നു, കിരീത്ത് പറ്റുന്നു, കാക്കയുടെ വരവ് നിൽക്കുവാൻ പോകുന്നു. നാളെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഏലിയാവിന് അറിഞ്ഞുകൂടാ, ഒടുവിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, നീ സരാഫത്തിലേക്ക് ചെല്ലുക എന്ന്. അതുവരെയും തനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തനിക്കൊരു വിശ്വാസമുണ്ട്, തന്റെ ആശ്രയം ഈ കാക്കയിലല്ല, തന്റെ ആശ്രയം കാക്കയെ അയക്കുന്ന ദൈവത്തിലാണ്. ഒരുപക്ഷെ ഇന്ന് കാക്കയായിരിക്കാം, നാളെ സരാഫത്തിലെ വിധവയായിരിക്കാം, അടുത്ത ദിവസം ഹോരേബിൽ മറ്റൊരു അവസ്ഥയിലായിരിക്കാം. അതൊരുക്കുന്നത്, മുഖാന്തരങ്ങൾ ഒരുക്കുന്നത് ദൈവമാണ്. പ്രിയ വിശ്വാസികളെ, തീർച്ചയായിട്ടും മുഖാന്തരങ്ങളോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. പക്ഷേ മുഖാന്തരങ്ങൾ ഒരുക്കുന്ന ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം. ഒരിക്കലും മുഖാന്തരങ്ങളിൽ നാം ആശ്രയിച്ചു പോകരുത്. മുഖാന്തരങ്ങൾ മാറിപ്പോവും, അല്ലെങ്കിൽ ദൈവം അത് മാറ്റിക്കളയും. നമ്മുടെ ആശ്രയം മുഖാന്തരങ്ങളെ ഒരുക്കുന്ന ദൈവത്തിലാണ്. കെരീത്തിൽ ഈ ആത്മീക പാഠങ്ങളുടെ സംക്ഷിപ്തം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ വെച്ച് കെരീത്ത് വറ്റിപ്പോയി, കാക്കയുടെ വരവ് നിലച്ചു. പക്ഷെ അതിനെല്ലാത്തിലും മുമ്പേ ഒരുക്കപ്പെട്ട സരാഫത്തിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം നൽകുന്നു. അങ്ങനെയാണ് അടുത്ത ഭാഗം ചിന്തിക്കുന്നത്. അതിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം.
സ്നേഹത്തിൻ പ്രകാശനങ്ങൾ
പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ കണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാവിടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാവിടത്തിൽ അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ അനുദിനം നിൻ പദം കതിയേ അടിയനു നിൻ കൃപമതിയേ അനുദിനം നിൻ പദം കതിയേ